ഫാദർ റിൻഡോ പയ്യപ്പള്ളി എഴുതുന്നു, ചങ്കില്ലാതെ വിഷമിക്കുകയാണ്. സുരക്ഷാ പരിശോധനയുടെ നീണ്ട ക്യൂവും കടന്ന് അകത്തേക്കെത്താൻ സമയം കുറച്ചേറെ എടുത്തു. പതിവിലേറെ സന്ദർശകരുണ്ടായിരുന്നു അന്ന്. മരിയ മജോരെ ബസലിക്ക ലോകത്തിലെ നാല് പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലൊന്നാണ്. അകത്തേക്ക് കടന്നപ്പോഴാണ് തിരിച്ചറിഞ്ഞത് മിക്കവാറും സന്ദർശകർ വെറും സന്ദർശകർ മാത്രമായിരുന്നെന്ന്. ആനവാതിൽ കടന്ന് അകത്തേക്ക് കയറിയ മിക്കവരുടെയും കൈ നീണ്ടത് കുരിശ് വരയ്ക്കാനായിരുന്നില്ല, പോക്കറ്റിലെ മൊബൈലിലേക്കായിരുന്നു. സെൽഫി പെരുന്നാളിൻ്റെ മുന്നൊരുക്കം. കൊട്ടാരങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന കൊത്തുപണികളും ചുമർ ചിത്രങ്ങളുമൊക്കെ സെൽഫികളെ ജനിപ്പിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വലതുഭാഗത്തായി പ്രത്യേകം വേർതിരിച്ച ഒരു ചെറിയ ഇടം, കുറച്ചു പേർക്ക് മാത്രമായി ബലിയർപ്പിക്കാൻ മാറ്റിവെക്കപ്പെട്ട സ്ഥലമാണ്. ചെന്നിരുന്നു ആ ബെഞ്ചുകളിലൊന്ന്. കുറച്ചു കഴിഞ്ഞപ്പോൾ തോളിലൊരു കൈ. തിരിഞ്ഞു നോക്കി, പരിചയമൊന്നുമില്ല. പോളണ്ടുകാരനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ യുവാവ് ആദ്യം ആവശ്യപ്പെട്ടത് കുറച്ചു നേരം അടുത്തിരുന്നോട്ടെ എന്നാണ്. ചോദിക്കാനുള്ള കാരണവും പറഞ്ഞു. എന്തോ ഒരു ശാന്തത തോന്നിക്കുന്നുവെന്ന്. ഇറ്റലിയിൽ താമസിക്കാനുള്ള പെർമിറ്റ് വാങ്ങാൻ ചെന്ന എന്നെ അത് തരാതെ പലവട്ടം ആ ഓഫീസർ ഓടിപ്പിച്ചതിലുള്ള വിഷമവും, ഇറ്റാലിയൻ പഠിച്ചിട്ട് തലയിൽ കയറാത്തതിന് മടുപ്പും കൊണ്ടിരിക്കുന്ന എൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പുള്ളിക്കാരൻ പറയുന്നത് എൻ്റെ മുഖത്ത് വല്ലാത്ത ശാന്തത തോന്നിക്കുന്നുവെന്ന്. എന്തായാലും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അടുത്തിരുന്നോളാൻ. കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക വലിയ കാര്യമാണെന്ന് തോന്നുന്നു. തിരക്കുകളുടെ പുതിയ കാലത്തിൽ വല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്ന്, പറഞ്ഞു തുടങ്ങി ആ ചെറുപ്പക്കാരൻ. മനം മടുത്ത് കുറച്ചു ദിവസം മുൻപ് നാട്ടിൽ നിന്നും പോന്നതാണ്. അപ്പനുമായി വഴക്കുണ്ടായി. രണ്ടാഴ്ച മുൻപ് അപ്പനും അമ്മയും നിയമപരമായി വേർപിരിഞ്ഞു. മൂന്ന് സഹോദരിമാരുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുവൾ അപ്പൻ്റെ ആദ്യ ബന്ധത്തിലെയും രണ്ടാമത്തവൾ ഇപ്പോഴത്തെ ബന്ധത്തിലെയുമാണ്. ബാക്കിയുള്ള ഒരാൾ അമ്മ ഇപ്പോൾ ദത്തെടുത്തതാണ്. മാതാപിതാക്കളുടെ വഴക്കുകൾ കണ്ട് മടുത്ത് ഒറ്റയ്ക്കൊരു വീടെടുത്തിട്ടാണ് കുറച്ചേറെ നാളുകളായി താമസം. ജോലി ചോദിച്ചതിൻ്റെ മറുപടിയാണ് അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിച്ചത്. പോളണ്ടിലെ പ്രശസ്ത സിനിമാ താരമാണ്. എല്ലാവരും അയാളെ അസൂയയോടെ നോക്കുമ്പോൾ അയാൾക്കാകട്ടെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, സ്വസ്ഥമായ ഒരിടം, കേൾക്കാൻ ഒരാൾ. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഒരു വിഷമം പങ്കുവയ്ക്കാൻ, കുഴപ്പമില്ലാട്ടോ എല്ലാം ശരിയാകും എന്ന് പറയാൻ ഒരു ചങ്ക് സുഹൃത്തില്ലാത്തതിൻ്റെ വിഷമം. ഷട്ടർ എന്ന മലയാള ചിത്രം ഓർമ്മപ്പെടുത്തിയത് ആ ചോദ്യമാണ്. പ്രശ്നത്തിൽപ്പെടുന്നൊരു കഥാപാത്രം. ഏതെങ്കിലും സുഹൃത്തിനെ വിളിക്കാൻ പോലീസുകാരൻ അയാളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഏറെ ചിന്തകൾക്കൊടുവിൽ ചങ്ക് തകർന്നുകൊണ്ട് അയാൾ പറഞ്ഞു, എനിക്കങ്ങനെ പ്രശ്നങ്ങളിൽ സഹായിക്കാൻ പറ്റിയ സുഹൃത്തുക്കളൊന്നുമില്ല. വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണത്. ഒപ്പം നമ്മളോടുള്ള ഒരു ചോദ്യം. ഒരു പ്രശ്നം വന്നാൽ ഞാൻ ആരെയാണ് ആദ്യം വിളിക്കുക? അങ്ങനെ വിളിക്കാൻ പറ്റിയ ആരെങ്കിലുമൊക്കെ എനിക്കുണ്ടോ? പരിചയമുള്ളൊരു കൗമാരക്കാരനെ മരിച്ചടക്ക് ഓർമ്മയിലുണ്ട്. ഞാൻ ആ ഫോണൊന്ന് എടുത്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു കൂട്ടുകാരൻ ആ മൃതദേഹത്തിൻ്റെ അരികിൽ അലറി നിലവിളിക്കുന്നുണ്ട്. മരണം ആ കൗമാരക്കാരനെ തേടിയെത്തിയതായിരുന്നില്ല, മരണത്തിലേക്ക് അവൻ സ്വയം നടന്നു പോയതാണ്. പോകും മുൻപ് അവൻ ഈ കൂട്ടുകാരനെ വിളിച്ചിരുന്നു. പക്ഷേ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ പിന്നെ വിളിക്കാൻ പറഞ്ഞ് കൂട്ടുകാരൻ ആ ഫോൺ കട്ട് ചെയ്തു. ആകെയുള്ള കൂട്ടുകാരനും ഫോൺ എടുക്കാതെ ആയതോടെ അവൻ മരണത്തിലേക്ക് സ്വയം ചെന്ന് കയറുകയായിരുന്നു. ഒരുപക്ഷെ ആ ഫോൺ എടുത്തിരുന്നെങ്കിൽ, അവനെ ഒന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ, കുഴപ്പമില്ലടാ ശരിയാവുമെടാ എന്നൊരു വാക്ക് അവനോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവനിപ്പോഴും ഉണ്ടായേനെ ഈ ഭൂമിക്ക് മീത്. പെട്ടെന്ന് കയ്യിലിരുന്ന ഫോൺ മണിയടിച്ചപ്പോഴാണ് ഞാൻ സമയം നോക്കിയത്. സംസാരിച്ചു തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ കൂടെയുള്ളവർ വിളിക്കുന്നതാണ്. യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അത്ര നേരം പറഞ്ഞത് വീണ്ടും അവനോട് ആവർത്തിച്ചു. വിഷമങ്ങളെല്ലാം മാറൂട്ടോ. ആകുലപ്പെട്ടിരുന്ന അവൻ്റെ മുഖത്തിപ്പോൾ പുഞ്ചിരി വിടരുന്നുണ്ട്. അല്ലെങ്കിലും കേട്ടിരിക്കാൻ ഒരാൾ ഉണ്ടായാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പല വിഷമങ്ങളും. സംഭവിച്ചതിനെപ്പറ്റി ഒന്നും കുറ്റപ്പെടുത്താതെ കേൾക്കാൻ തയ്യാറുള്ള ഒരാളുണ്ടാകണം. ഞാൻ പതുക്കെ ബസലിക്കയുടെ പുറത്തേക്ക് നടന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരൻ നടക്കുകയാണ്. ഞാനൊരു വിശ്വാസിയല്ല എന്ന് സംസാരത്തിനിടെ പലവട്ടം ആവർത്തിച്ച അതേ ചെറുപ്പക്കാരൻ ദേവാലയത്തിനടിയിലെ ആ ചെറിയ പ്രാർത്ഥനാ മുറിയിലേക്ക്, അല്ലെങ്കിലും ആ നസ്രയനേക്കാൾ വലിയ സുഹൃത്തില്ലല്ലോ. ചങ്കുകൾക്ക് ചങ്കു പറിച്ചു കൊടുക്കണമെന്ന സ്റ്റാറ്റസുകൾ ജനിക്കുന്നതിന് മുൻപേ സ്നേഹിതനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ ഗുരു, എത്രത്തോളം സ്നേഹമുണ്ടെന്ന ചോദ്യത്തിന് ഇത്രത്തോളം എന്നു പറഞ്ഞ് അവൻ കൈ നീട്ടുമ്പോൾ ആ നീട്ടിയ കൈകൾക്ക് പിറകിൽ കുരിശിൻ്റെ നിഴലുണ്ടായിരുന്നു. കൂട്ടുകൂടി നശിച്ചുപോയ ജീവിതങ്ങളെപ്പറ്റിയാണ് നാം എന്നും സംസാരിച്ചിരുന്നത്. കൂട്ടില്ലാതെ വീണുപോയവരെക്കുറിച്ച് ഇനി എന്നാണ് നാം ചിന്തിച്ചു തുടങ്ങുന്നത്? നസ്രായൻ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. യോഹന്നാൻ 15:15. അതെ, അതുതന്നെയാണ് അവന് പറയാനുള്ളത്. നീ എൻ്റെ ചങ്കാണെന്ന്.